Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഗുരു പരമ്പരയെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ചർച്ച ആരംഭിക്കുകയാണ്. ബ്രഹ്മസൂത്ര ശാങ്കരഭാഷ്യം, അധ്യാസഭാഷ്യം, പൂർവോക്ഷം. യുഷ്മദസ്മത് പ്രത്യേകോചരയോ വിഷയവിഷയിണോ സമപ്രകാശവുദ്വിരുദ്ധസ്വഭാവയോ ഇതരേതരഭാവ അനുപത്തോ സിദ്ധായാം തദ്ധർമാണാം അപി സുതരാം ഇതരേതരഭാവ അനുപത്തിഹി. ഇതുവരെയാണ് നമ്മൾ ചർച്ച ചെയ്തത് യുഷ്മത് പ്രത്യേകോചരം ആയിരിക്കുന്ന വിഷയങ്ങൾ, അത് പ്രധാനമായിട്ടുള്ള ശരീര ഇന്ദ്രിയ മനസ്സുകൾ. അസ്മത് പ്രത്യേകോചരമായിരിക്കുന്ന ആത്മാവ്, ആത്മാവ് വിഷയി ശരീരാദികൾ വിഷയങ്ങൾ, ഇത് ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധ സ്വഭാവമുള്ളവയാണ്. ഇവ തമ്മിലുള്ള താതാത്മ്യം ശരിയാകുകയില്ല, അയുക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ധർമ്മങ്ങൾ തമ്മിലും താതാത്മ്യം അധ്യാസം സംഭവിക്കുകയില്ല. ഇതാണ് പൂർവോക്ഷം. ഇത്യതഹ അടുത്ത് പറയുന്നു, ഇത്യസ്മാത് കാരണ അതുകൊണ്ട് എന്നതിനാൽ, ധർമ്മി അധ്യാസവും ധർമ്മ അധ്യാസവും. ധർമ്മി അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മാവും അനാത്മാവും തമ്മിലുള്ള അധ്യാസവും, ധർമ്മ അധ്യാസം എന്ന് പറയുമ്പോൾ ആത്മധർമ്മങ്ങളും അനാത്മധർമ്മങ്ങളും തമ്മിലുള്ള അധ്യാസവും അയുക്തമായിരിക്കെ, അസ്മത് പ്രത്യഗോചരേ വിഷയിണി ചിതാത്മകെ യുഷ്മത് പ്രത്യഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം ച അധ്യാസ തദ്വിപര്യേണ വിഷയിണഃ തദ്ധർമാണാം ച വിഷയേ അധ്യാസോ നിത്യ ഇതി ഭവിതം യുക്തം. നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്യതഹ അതുകൊണ്ട്, അസ്മത് പ്രത്യഗോചരേ വിഷയിണി. അസ്മത് പ്രത്യഗോചരം നേരത്തെ പറഞ്ഞാണ് ഞാൻ എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയി ആത്മാവിൽ. അതെന്താണ് ചിതാത്മകേ? ചിതാത്മകം ചിത് സ്വരൂപം, ജ്ഞാനസ്വരൂപം. ചിത്ത്, ജ്ഞാനം, ചൈതന്യം, ബോധം എന്നാ പര്യായ പദങ്ങളാണ്. ചിതാത്മകേ ചിത് സ്വരൂപമായിരിക്കുന്ന ആ വിഷയിൽ ആത്മാവിൽ, യുഷ്മത് പ്രത്യേകോചരസ്യ വിഷയസ്യ യുഷ്മത് പ്രത്യേകോചരം, ഇത് എന്നറിയുന്ന വിഷയങ്ങൾ, ശരീരം, ഇന്ദ്രിയം, മനസ്സ്. തദ്ധർമാണാം ച തയോഹോ ധർമാണ വിഷയ വിഷയിണോഹോ ധർമാണ, വിഷയ വിഷയികളുടെ ധർമ്മങ്ങളും ആത്മാനാത്മാക്കളുടെ ധർമ്മങ്ങളും. ദയും അധ്യാസ അധ്യാസം, അതോടൊപ്പം തന്നെ തദ്വിവര്യേണ മറിച്ച്, നേരെ മറിച്ച്, എങ്ങനെയാണോ വിഷയ, നേരത്തെ പറഞ്ഞു വിഷയസ്യ തദ്ധർമാണ, വിഷയത്തിന്റെയും വിഷയധർമ്മങ്ങളുടെയും, അതുപോലെ വിഷയുടെയും വിഷയധർമ്മങ്ങളുടെയും, അത് പ്രത്യേകം പറയുക. തദ്ധർമാണ എന്ന് പറഞ്ഞാൽ വിഷയസ്യ തദ്ധർമാണ. തദ്വിവര്യേണ മറിച്ച് വിഷയിണ തദ്ധർമാണ. അപ്പൊ നേരത്തെ തദ്ധർമാണം എന്ന് പറഞ്ഞാൽ വിഷയധർമാണ. തദ് വിപര്യേണ എന്നുവെച്ചാൽ വിഷയ വിപര്യേണ, ശബ്ദം കൊണ്ട് വിഷയത്തെ എടുക്കുന്നു. വിഷയ വിപര്യേണ, ആ വിഷയത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, വിഷയവും വിഷയത്തിന്റെ ധർമ്മങ്ങളും വിഷയിൽ അധ്യസിക്കുന്നു, അതിന് മറിച്ച്, അതിന് വിപരീതമായി വിഷയിണ തദ്ധർമാണാം ച വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും വിഷയ അധ്യാസം, വിഷയത്തിലുള്ള അധ്യാസം. മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യയാണ് എന്നുവെച്ചാൽ ഇല്ലാത്തതാണ്. മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന് പ്രസിദ്ധമായിട്ട് രണ്ടർത്ഥങ്ങളാണുള്ളത്. ഒന്ന് അനിർവചനീയം, മിഥ്യ എന്ന് പറഞ്ഞാൽ അനിർവചനീയം. ആ അർത്ഥമല്ല ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്ന് സംസ്കൃതത്തിൽ പറയുന്ന അതിന്റെ അർത്ഥമുണ്ട്. ന എന്ന് വെച്ചാൽ ഇല്ല, അല്ല എന്നുള്ള അർത്ഥമാണ്. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം അനിർവചനീയം എന്നുള്ള അർത്ഥം. അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ല, തെറ്റിദ്ധരിക്കരുത്. സാധാരണ നമ്മൾ മലയാളത്തിൽ മിഥ്യ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം അത് അയാൾ പറഞ്ഞത് മിഥ്യയാണ്, വെറും മിഥ്യയാണെന്ന് പറഞ്ഞാൽ വെറും നുണയാണ്, കള്ളമാണ്, ഇല്ലാത്തതാണ്. എന്നുള്ള അർത്ഥമാണ്. ആ അർത്ഥത്തിലാണ് ഇവിടെ മിഥ്യാശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ അദ്വൈതത്തിൽ സാധാരണ മിഥ്യാശബ്ദം, അതായത് അദ്വൈതത്തിന്റെ സാങ്കേതികമായ അർത്ഥത്തിലുള്ള മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം അനിർവചനീയം എന്നാണ്. അനിർവചനീയം എന്ന് പറഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനിർവചനീയം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. അനിർവചനീയം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയുന്നത് വർണ്ണിക്കാൻ കഴിയാത്തത്, പറയാൻ പറ്റാത്തതെന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ അദ്വൈതത്തിൽ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അർത്ഥമല്ല, പറയാൻ പറ്റാത്തതെന്നുള്ള അർത്ഥമല്ല. മിഥ്യ അനിർവചനീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് എന്നാണ് അനുവചനീയ ശബ്ദത്തിന്റെ അർത്ഥം. അപ്പം മിഥ്യ ഇതി ഭവിതം യുക്തം, മിഥ്യ എന്ന് മിഥ്യയാണ് എന്നാണ്. മിഥ്യ എന്ന് ഭവിക്കുന്നതാണ് യുക്തം എന്ന് പറഞ്ഞാൽ മിഥ്യയാണ്. അപ്പൊ അധ്യാസം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അധ്യാസം ഇല്ലാത്തതാണെന്നാണ്. അധ്യാസം അനിർവചനീയമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് സിദ്ധാന്തപക്ഷമാണ്. അപ്പൊ ഇവിടെ സിദ്ധാന്തമല്ല പറയുന്നത്, പൂർവപക്ഷമാണ്. അതുകൊണ്ട് അധ്യാസം മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ അധ്യാസം ഒന്നില്ല, അങ്ങനെ ഒന്നും നടക്കത്തില്ല, സാധ്യമല്ല എന്നാണ്. സാധാരണ മിഥ്യ എന്ന് പറയുന്ന ശബ്ദം, അതായത് വേദാന്തത്തിന്റെ ഒരു പരിഭാഷ, പരിഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാങ്കേതിക ശബ്ദം. ഓരോ ശാസ്ത്രത്തിനും അതാത് ശാസ്ത്രത്തിൻ്റെതായ പാരിഭാഷിക ശബ്ദങ്ങളുണ്ട്, അതായത് സാങ്കേതിക ശബ്ദങ്ങൾ. ഉദാഹരണമാണ് ഇപ്പോൾ ഗുണം. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാങ്കേശാസ്ത്രത്തിൽ ഗുണം എന്ന് പറയുന്നു. ഒരു ഗുണമെന്ന് പറഞ്ഞാൽ സത്വം, രജസ് തമസ്. അതേസമയം ന്യായ വൈശേഷികന്മാരെ സംബന്ധിച്ചിടത്തോളം ഗുണമെന്ന് പറഞ്ഞാൽ അവർ വരുന്ന രൂപം, രസം, ഗന്ധം, ശബ്ദം, സ്പർശം, ഒരേ വാക്കിനെയാണ് ഭിന്ന ഭിന്ന അർത്ഥങ്ങളാണ്, അങ്ങനെ അവരർത്ഥം പറയുന്നു. വ്യാകരണ ശാസ്ത്രത്തിൽ ആണെങ്കിൽ ഗുണമെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് അതേയും ഗുണ, ആ, ഏ, ഓ, ഇതിനെല്ലാം ഗുണം എന്ന് പറയുന്നു. അവിടെ അക്ഷരങ്ങളെയാണ്, സ്വരാക്ഷരങ്ങളെ ഗുണമെന്ന് പറയുന്നു. അതേയും ഗുണ എന്ന് പറയും. മീമാംസയിൽ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്യും പാലും, ഇതിനൊക്കെ അവിടെ ഗുണങ്ങളെന്ന് പറയും, ദ്രവ്യങ്ങൾ. മീമാംസാ ശാസ്ത്രത്തിൽ അതിനൊക്കെ ഗുണങ്ങളെന്ന് പറയും. ഇങ്ങനെ ഓരോ ശാസ്ത്രങ്ങളിലും ഒരു ശബ്ദത്തിന് തന്നെ ഭിന്നാർത്ഥങ്ങളാണ്. അപ്പൊ മിഥ്യ എന്ന് പറയുമ്പോൾ വേദാന്ത ശാസ്ത്രത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ അതിന് വേദാന്തത്തിന്റെ പാരിഭാഷിക ശബ്ദം പറയും. അതുപോലെ ഈ ഗുണമെന്ന് പറയുന്ന ശബ്ദം ഓരോ ശാസ്ത്രങ്ങളിലും ഉപയോഗിക്കുമ്പോൾ അതാത് ശാസ്ത്രങ്ങളുടെ പരിഭാഷ അതിനുണ്ട്. പരിഭാഷ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ വ്യാഖ്യാനം, ഓരോ സാങ്കേതിക ശബ്ദത്തിനും അതാത് ശാസ്ത്രകാരന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം. അതുപോലെ മിഥ്യാശബ്ദത്തിന് ഇവിടെ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം, അതിന്റെ പരിഭാഷ സത്തെന്നോ അസത്തെന്നോ നിർവചിക്കാൻ കഴിയാത്തത് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല. മിഥ്യ ഇങ്ങനെ പ്രത്യേക ഒരു പരിഭാഷ ഉള്ളതുകൊണ്ട് വേദാന്തത്തിലെ പാരിഭാഷിക ശബ്ദം എന്നതിനെ പറയും. ഇതുപോലെ എല്ലാ ശബ്ദങ്ങൾക്കും ഉണ്ട്. അപ്പൊ ഈ ഓരോ ശാസ്ത്രത്തിന്റെയും ഈ പാരിഭാഷിക ശബ്ദങ്ങളെ നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ മറ്റ് ശാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റായ ആശയബോധം ഉണ്ടാവും. അപ്പൊ ഗുണം എന്ന് പറയുന്ന സാധാരണ സാഹിത്യ ഭാഷയിൽ ഗുണത്തിന് കയറെന്നർത്ഥമുണ്ട്. പക്ഷെ അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. സദ്ഗുണങ്ങൾ അതിന് ഗുണമെന്നർത്ഥമാണ്. ഈ അർത്ഥങ്ങളെല്ലാം ഓരോ സന്ദർഭങ്ങളിൽ വെവ്വേറെ ഉദ്ദേശത്തിൽ മാത്രമേ ഈ ശബ്ദങ്ങൾ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ പ്രയോഗിക്കാവൂ. അതുകൊണ്ട് ഇവിടെ അധ്യാസവും മിഥ്യ എന്ന് പറഞ്ഞാൽ ന എന്നുള്ള അർത്ഥത്തിലാണ്, അധ്യാസം ഇല്ല എന്നാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ അധ്യാസത്തിന് പൂർവപക്ഷമാണ് പറയുന്നത്. പൂർവപക്ഷിയെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് അനാത്മാവ് എന്ന് പറയുന്ന രണ്ട് വസ്തുക്കൾ വേറെ വേറെയാണ്. ഞാൻ എന്നുള്ള അറിവിന് ആത്മാവ് വിഷയമാണ്. അതുപോലെ നീ അല്ലെങ്കിൽ ഇത് എന്നുള്ള അറിവിന് ശരീരാദികൾ വിഷയമാണ്. ഇവിടെ അസ്മത് യുഷ്മതെന്ന് പ്രയോഗിച്ചു. ഇത് എന്നുള്ളതിന് യുഷ്മ ശബ്ദം പ്രയോഗിക്കാറില്ല, ഇത് എന്നുള്ളതിന് ഇതം ശബ്ദമാണ് പ്രയോഗിക്കേണ്ടത്. അപ്പോൾ അസ്മത് ഇതം പ്രത്യയ ഗോചരയോഹോ എന്ന് വേണം തുടങ്ങേണ്ടത്. പക്ഷെ അവിടെ ഇതം എന്ന് പ്രയോഗിക്കുന്നതിന് പകരം യുഷ്മതെന്ന് പ്രയോഗിച്ചത്. ഇവിടെ പ്രധാനമായിട്ടും അധ്യാസം മനസ്സിലാക്കേണ്ടത് നമ്മിൽ തന്നെയാണ്. അതായത് ആരാണോ ഇതിനെക്കുറിച്ച് വിചാരം ചെയ്യുന്ന ആ വ്യക്തിയിൽ ഞാൻ എന്നുള്ള ബോധം സ്പഷ്ടമാണ്. പക്ഷെ ശരീരം, ഇന്ദ്രിയം, മനസ്സ് ഇതിനായാലും നീ എന്ന് പറയാറില്ല, ഇതെന്നേ പറയാറുള്ളൂ. അപ്പൊ ഞാൻ ഇത് എന്ന് പറയുന്ന രണ്ട് പദാർത്ഥങ്ങളെയും വ്യക്തമായി വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ യുഷ്മത് അസ്മത് എന്ന് തുടങ്ങിയത്. യുഷ്മത് അസ്മത് ആ വ്യക്തതയ്ക്ക് വേണ്ടി. ഇത് രണ്ടും അത്യന്തം ഭിന്നമായ കാര്യങ്ങളാണ്. കാരണം സംസ്കൃതത്തിൽ സാധാരണ അയം അഹം അസ്മി എന്ന് പ്രയോഗിക്കാറുണ്ട്, ഈ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ഇതം ശബ്ദം ചേർത്ത് പ്രയോഗിക്കും. അങ്ങനെയാണ്. അയം അഹം അസ്മി ഞാനുണ്ട്, ഈ ഞാൻ എന്ന് പറയും. അപ്പൊ ഞാൻ എന്നുള്ളതിനോടുകൂടി ചേർത്ത് ഇതം ശബ്ദം അഭേദമായി പ്രയോഗിക്കും. ഇതം അഹം, അതിനെയാണ് അയം അഹം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും അഭേദമായി പ്രയോഗിക്കുന്നതുകൊണ്ട് രണ്ടും തമ്മിലുള്ള വ്യത്യാസം സ്പഷ്ടമല്ല സംസ്കൃതത്തിൽ. മലയാളത്തിലും പറയാറുണ്ട് ഈ ഞാൻ. അപ്പൊ ഇത് എന്നും ഞാൻ എന്നും പറയുന്ന ശബ്ദങ്ങൾ അഭേദമായി പ്രയോഗിച്ചു. അപ്പൊ രണ്ടും വ്യത്യസ്ത ഭിന്ന അർത്ഥങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്നിൽ നിന്ന് അന്യമായിട്ടുള്ളതെല്ലാം അത്യന്തം വിരുദ്ധമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യുഷ്മത എന്നുള്ള ശബ്ദം പ്രയോഗിച്ചു. ആ ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയിയും വിഷയവും തമ്മിലുള്ള ഭേദം വ്യത്യാസം സ്പഷ്ടമാകുകയുള്ളൂ. അതുകൊണ്ടാണ് യുഷ്മത് അസ്മത് എന്ന് പ്രയോഗിച്ചത്. അത് സംസ്കൃത ഭാഷയിലെ ഒരു പ്രത്യേകത അനുസരിച്ച് അങ്ങനെ പ്രയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന അത് അതിനുദാഹരണമായിട്ട് പറഞ്ഞു ഇരുട്ടും വെളിച്ചവും പോലെ. ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും ഉദാഹരണം പറയുമ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം, ആ ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ താതാത്മ്യമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. ഇരുട്ടും വെളിച്ചവും കൂടിക്കലില്ലെന്നല്ല, ഇരുട്ടിന്റെയും വെളിച്ചത്തിന്റെയും സ്വരൂപത്തിൽ ആർക്കും ഭ്രമം ഉണ്ടാകത്തില്ല. എങ്ങനെ? നല്ല പ്രകാശം കണ്ടിട്ട് ഇത് ഇരുട്ടാണെന്നോ അല്ലെങ്കിൽ നല്ല ഇരുട്ടിനെ കണ്ടിട്ട് ഇത് പ്രകാശമാണെന്നോ ഉള്ള ഒരു ഭ്രമം ആർക്കും ഉണ്ടാകത്തില്ല. വെളിച്ചം കണ്ടാൽ ആരായാലും അത് വെളിച്ചം എന്ന് തന്നെ അറിയും, ഇരുട്ട് കണ്ടുകഴിഞ്ഞാൽ അത് ഇരുട്ടെന്ന് തന്നെ അറിയും. അപ്പോൾ അതിന്റെ സ്വരൂപത്തിൽ പരസ്പരം ഭ്രമം ഉണ്ടാകത്തില്ല, ഒന്നിനെ മറ്റൊന്നും ധരിക്കത്തില്ല. അങ്ങനെ അത്യന്തം വിരുദ്ധമായിരിക്കുന്ന ഈ രണ്ട് വസ്തുക്കളും തമ്മിൽ യാതൊരു തരത്തിലുള്ള താതാത്മ്യവും ഉണ്ടാകത്തില്ല എന്നാണ് പൂർവോക്ഷം. അതിന് സമാധാനമാണ് അടുത്ത് പറയുന്നത്. ഇത്യതഹ, അതുകൊണ്ട് അസ്മത് പ്രത്യേകോചരേ, ഞാൻ എന്ന അനുഭവത്തിന് വിഷയമായിരിക്കുന്ന വിഷയിണി ചിതാത്മകേ, വിഷയായിരിക്കുന്ന ചിതാത്മാവിൽ യുഷ്മത് പ്രത്യേകോചരസ്യ, യുഷ്മത് എന്ന ഇത് എന്ന അറിവിന് വിഷയമായിരിക്കുന്ന വിഷയസ്യ വിഷയത്തിന്റെയും തദ്ധർമാണ വിഷയധർമ്മങ്ങളുടെയും അധ്യാസ അധ്യാസം അതുപോലെ തന്നെ തദ്വിപര്യേണ അതിന് വിരുദ്ധമായി വിഷയത്തിൽ എങ്ങനെയാണോ അധ്യാസം സംഭവിക്കുന്നത് അതുപോലെ വിഷയത്തിന്റെ അധ്യാസം എങ്ങനെയാണോ സംഭവിക്കുന്നത് അതിന് വിരുദ്ധമായി വിഷയിണ തദ്ധർമാണാംച വിഷയുടെയും അതിന്റെ ധർമ്മങ്ങളുടെയും വിഷയേ അധ്യാസോ വിഷയത്തിലുള്ള അധ്യാസം നിത്യ ഇതി ഭവിതം യുക്തം ഇല്ല എന്ന് കരുതുന്നതാണ് ശരി. ഇത്രയും പൂർവോക്ഷം. അടുത്തതിന് സമാധാനം പറയുന്നു, തഥാപി അന്യോന്യസ്മിൻ, തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാനനിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹം ഇതം മമ ഇതം ഇതി നൈസർഗിക അയം ലോകവ്യവഹാര. തഥാപി അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ ഇതരേതര അവിവേകേന അത്യന്ത വിവിക്തയോ ധർമ്മധർമ്മിണോ മിഥ്യാജ്ഞാനനിമിത്ത സത്യാനൃതേ മിഥിനീകൃത്യ അഹമിതം മമേദമിതി നൈസർഗികോയം ലോകം വ്യവഹാര. ഇതാണ് സിദ്ധാന്തം. എന്താണ് അധ്യാസം എന്നുള്ളത് ഇവിടെ വിശദീകരിക്കുകയാണ്. എങ്ങനെ അധ്യാസം സംഭവിക്കുന്നു, അധ്യാസം കൊണ്ട് എന്ത് സംഭവിക്കുന്നു, അധ്യാസത്തിനെന്ത് കാരണമാണ്, അതായത് അധ്യാസത്തിന്റെ സ്വരൂപം, അധ്യാസത്തിന്റെ നിമിത്തം, അധ്യാസത്തിന്റെ ഫലം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇതിൽ വിശദീകരിക്കുന്നത്. അധ്യാസത്തിന്റെ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ് അധ്യാസം, അതിന്റെ ലക്ഷണമല്ല നീ വിശദീകരിച്ച് പറയും എന്നാൽ ഇവിടെ പറയുന്നുണ്ട്. എന്താണ് അധ്യാസം? അത് അധ്യാസത്തിന്റെ സ്വരൂപം. അതിന്റെ നിമിത്തം എന്താണ്? അധ്യാസത്തിന്റെ നിമിത്തം കാരണം അത്. അടുത്തത് അധ്യാസത്തിന്റെ ഫലം, എന്താണ് അധ്യാസത്തിന്റെ ഫലം? ഈ മൂന്ന് കാര്യങ്ങളുമാണ് ഇവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. അത് തന്നെ ശ്രദ്ധിക്കണം, ഇവിടെ സംസ്കൃത ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്, അതൊരു വാക്യരൂപത്തിലെഴുതിയാലും ശ്ലോക രൂപത്തിലെഴുതിയാലും ഗദ്യരൂപത്തിലായാലും പദ്യരൂപത്തിലായാലും അതിന്റെ പദങ്ങൾ ആദ്യം ക്രമത്തിൽ കൊണ്ടുവരണം, എന്നാലേ ശരിയായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. വേഡ് ഓർഡർ അതാദ്യം കണ്ടുപിടിക്കണം. ഇതിൻ്റെയും ആദ്യം അതിൻ്റെ അന്വയം അതാദ്യം മനസ്സിലാക്കണം. തുടങ്ങുന്നത് എങ്ങനെയാണ്? തഥാപി, ഇവിടെ തഥാപി എന്ന് തുടങ്ങി. സാധാരണ യദ്യപി തഥാപി എന്നാണ് വരുന്നത്, അങ്ങനെയാണെങ്കിലും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ യദ്യപി എന്ന് പറയുന്ന ഒരു പദമില്ല, അത് വാസ്തവത്തിൽ ആദ്യം വരേണ്ടതാണ്. അങ്ങനെ യദ്യപി യുഷ്മതസ്മത് പ്രത്യേകോചരയോഹു എന്ന് വരേണ്ടതാണ്, പക്ഷെ അത് ചേർത്തിട്ടില്ല, അതങ്ങനെ ചേർക്കണമെന്നില്ല. എത്ത് തത്ത് ഇതുപോലെ വരുന്ന ശബ്ദങ്ങൾ രണ്ടും ചേർക്കണമെന്നില്ല, ചേർത്തില്ലെങ്കിലും ഈ സംസ്കൃത ഭാഷയിൽ അറിവുള്ളവരത് മനസ്സിലാക്കിക്കോളും. ഇവിടെ ഒരു യദ്യപിയുണ്ട്. യദ്യപി യുഷ്മതസ്മത് ഗോചരയോഹോ എന്ന് പൂർവപക്ഷം തുടങ്ങിയിട്ട് തഥാപി എന്നിങ്ങനെ സമാധാനം പറയുന്നതാണ്. ഭാഷകാരൻ ആദ്യം യദ്യപി എന്ന് ചേർത്തില്ല, കാരണം യദ്യപി എന്ന് ചേർത്ത് കഴിഞ്ഞാൽ യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോഹോ എന്ന് തുടങ്ങാൻ പറ്റത്തില്ല. നേരത്തെ പറഞ്ഞു യുഷ്മത് അസ്മത് പ്രത്യേക ഗോചരയോഹോ എന്ന് പറയുമ്പോൾ അവിടെ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുകയാണ്. ആ പരമാത്മ ചൈതന്യത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് മംഗളമാണ്. ആ മംഗളകരമായ ഒരു ശബ്ദം ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇവിടെ ഭാഷാ സാധുതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ശബ്ദം ഉപയോഗിക്കണ്ട എന്ന് ഭാഷകാരൻ കരുതി എന്നൊക്കെയാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത്. അതുകൊണ്ട് യദ്യപി എന്ന് പറയാതെ അത് അണ്ടർസ്റ്റുഡ് ആണ്, അതുകൊണ്ട് യുഷ്മതസ്മത് പ്രത്യേക ഗോചരയോഹോ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് മംഗളാചരണവും നടന്നു, ഈശ്വരസ്മരണ അവിടെ നടന്നു. തഥാപി എന്ന് പിന്നീട് പറയുന്നത് കൊണ്ടും മനസ്സിലാക്കാം. അപ്പൊ യദ്യപി തഥാപി, അങ്ങനെയാണെങ്കിലും എന്ന് വരും. എന്താണ് സത്യാനൃതേ മിഥിനീകൃത്യ, അവിടെ തുടങ്ങണം. സത്യാനൃതേ മിഥിനീകൃത്യ ഇതരേതര അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന, അതാണ് എന്റെ അന്യം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം നമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര, അതാണ് എന്റെ അന്യം. ഗദ്യം എഴുതിയാലും അന്യക്രമത്തിലായിരിക്കില്ല എഴുതുന്നു, നമ്മളതിന്റെ അന്യം കണ്ടുപിടിക്കണം, അക്രമം കണ്ടുപിടിക്കണം, എന്നാലേ ആ ക്രമത്തിനുള്ള കാര്യകാരണ സഹിതമായിട്ടുള്ള അർത്ഥബോധം ഉണ്ടാകത്തുള്ളൂ. ഒരിക്കലും നോക്കിക്കൊള്ളും സത്യാനൃതേ മിഥിനീകൃത്യ, അതാണ് തുടക്കം. അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ ഇതരേതര അവിവേകേന, പുസ്തകമുള്ളവർ അതിൽ നോക്കണം. അന്യോന്യസ്മിൻ അന്യോന്യാത്മകതാം അന്യോന്യധർമാംശ്ച അധ്യസ്യ മിഥ്യാജ്ഞാന നിമിത്ത അഹമിതം മമേതമിതി നൈസർഗികോയം ലോകവ്യവഹാര. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞതും പ്രഭാഷണം കേൾക്കുക എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. പ്രഭാഷണം കേട്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് പൊടിയും തട്ടി എഴുന്നേറ്റ് പോവാം, പിന്നീട് അതിനെ സംബന്ധിച്ച് ജോലിയൊന്നുമില്ല. ഒരു പുസ്തകം പഠിക്കുക എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ വേറൊരാളുടെ സഹായം കൂടാതെ ഇതിന്റെ അർത്ഥം മനസ്സിലാകും, പഠിക്കുന്നതിന്റെ പ്രത്യേകത. അപ്പൊ പഠിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ അതറിയാം, അല്ലാത്തവരത് മനസ്സിലാകണം. നമ്മളിത് ഇനി ഇതെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിന്റെ കാര്യം നേരിട്ട് നമുക്ക് മനസ്സിലാകണം. മനസ്സിലാക്കുക മാത്രമല്ല ഇത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് കഴിയണം. ഇത് നോക്കി വായിച്ച് ഒരു മലയാള വ്യാഖ്യാനം കൂടാതെ, അതുകൊണ്ട് ഇതിന്റെ അന്യം പദാർത്ഥം എല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിന്റെ എല്ലാത്തിൻ്റെയും എല്ലാ പുസ്തകം എല്ലാവരുടെ കയ്യിലും വേണം, എല്ലാവരും അത് നോക്കണം. പദാർത്ഥം അന്യം എല്ലാം മനസ്സിലാക്കി വെക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നീട് തുടർന്നുള്ള മനനത്തിന് ഇത് സഹായിക്കത്തില്ല. ഇത് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പഠിക്കുന്നത്, പക്ഷേ പഠിക്കുന്ന കാര്യം ശരിക്കും മനനം നടക്കുന്നത് പഠിക്കുമ്പോഴല്ല, പഠിപ്പിക്കുമ്പോഴാണ് ശരിക്കും നടക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കൂടുതൽ പ്രയോജനം ചെയ്യും ഇത് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. മനസ്സിന് കൂടുതൽ ഏകാഗ്രത കിട്ടുന്നത് പഠിക്കുമ്പോഴല്ല, പഠിപ്പിക്കുമ്പോഴാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു തയ്യാറെടുപ്പും ഇതിനാവശ്യമാണ്, അത് ശ്രദ്ധിക്കണം. സത്യാനുതേ മിഥിനീകൃത്യ, എങ്ങനെയാണ് തുടങ്ങുന്നത്? അധ്യാസത്തിൽ ആദ്യം സംഭവിക്കുന്നത് എന്താണ്? സത്യാനുതങ്ങളുടെ മിഥിനീകരണമാണ്. മിഥിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വസ്തുക്കൾ ഒരു സ്ഥലത്ത് കൂടിച്ചേരുക, അതിനാണ് മിഥിനീകരണം എന്ന് പറയുന്നത്. മിഥിനീകരിക്കുക, മിഥിനീ എന്നവിടെ ഒരു ദീർഘമുണ്ട്. ഇത് സംസ്കൃതത്തിൽ ചി പ്രത്യം എന്ന് പറയും, മിഥിനീ ഈ എന്ന് പറയുന്നു. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ കൃഷ്ണീകരോതി എന്ന് പറയുന്നു. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം? ഒരു നടൻ കൃഷ്ണനല്ല, അയാൾ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്ന് അഭിനയിക്കുകയാണ്. അയാളുടെ ആ അഭിനയത്തെ കുറിച്ച് വേറൊരാൾ പറയണം, കൃഷ്ണീകരോതി, അയം കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണനല്ലാത്ത ഒരുവൻ കൃഷ്ണന്റെ വേഷം കെട്ടി സ്റ്റേജിൽ നിന്നും കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു. അതിനാണ് കൃഷ്ണീകരോതി എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആ ആശയത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഷി എന്ന് പറയുന്ന പ്രത്യേകം ഉപയോഗിക്കുന്നത്. ഷി എന്ന് പറയും സംസ്കൃതത്തിൽ. അപ്പൊ വാസ്തവത്തിൽ എന്ത് അല്ലയോ അങ്ങനെ അല്ലാത്ത ഒന്ന് അതായി മാറുന്നു. അതാണ് ഷി പ്രത്യേകം കൊണ്ട് സൂചിപ്പിക്കുന്നത്. കൃഷ്ണീകരോതി എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ ആയി വേഷം കെട്ടി അഭിനയിക്കുന്നു, കൃഷ്ണനല്ല, പക്ഷെ അവൻ കൃഷ്ണനെ പോലെയൊക്കെ പ്രവർത്തിക്കുന്നു. അതുപോലെ ഇവിടെ എന്താണ് പറയുന്നത്? മിഥുനീകരോതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഒരു മിഥുനീകരണം ഇവിടെ സംഭവിക്കുന്നില്ല, പക്ഷേ നമുക്കങ്ങനെ സംഭവിക്കുന്നതായി തോന്നുന്നു. ഇതൊരു ഉദാഹരണത്തിൽ നിന്ന് മനസ്സിലാവും എങ്ങനെയാണ്. ഇവിടെ എന്തൊക്കെയാണ് മിഥുനീകരണം സംഭവിക്കുന്നത്? സത്യവും അനർത്ഥവും, സത്യവും അസത്യവും തമ്മിൽ ഇവിടെ മിഥുനീകരണം സംഭവിക്കുകയാണ്. ഇതൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ മിഥുനീകരണം എവിടെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ മനസ്സിൽ, മനസ്സിലാണ് സംഭവിക്കുന്നത്. സാധാരണ ഇതിന് പറയുന്ന ഉദാഹരണം ശുക്തികാരജതം. ശുക്തിക മുത്തുച്ചിപ്പി, രജതം എന്ന് പറഞ്ഞാൽ വെള്ളി. മുത്തുച്ചിപ്പിയെ കണ്ടിട്ടൊരാൾ അതിൽ സൂര്യപ്രകാശം അടിച്ച് തിളങ്ങുമ്പോൾ അതിനൊരാൾ പെട്ടെന്ന് വെള്ളി എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നമ്മൾ കടൽ തീരമാണ് ഇവിടെ. കടൽ തീരത്തൂടി നടക്കുമ്പോൾ ചിപ്പി തിളങ്ങുന്ന കണ്ടിട്ട് പെട്ടെന്ന് അത് വെള്ളിയാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗ്ലാസ് ഭക്ഷണമാണെന്നോ അങ്ങനെ എന്തെങ്കിലും ധരിക്കാം. ഇവിടെ സാധാരണ വെള്ളി എന്ന് പറഞ്ഞു വരുന്നു, പഴയൊരു ഉദാഹരണം. ഇവിടെ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്? നമ്മൾ അലക്ഷ്യമായി സഞ്ചരിക്കുന്നു കടൽ തീരത്തൂടി. യാദൃശ്യമായിട്ട് ഒരു തിളക്കം നമ്മളെ കണ്ണിപ്പെടുന്നു. ആ കണ്ണിപ്പെടുന്ന ആ നിമിഷം തന്നെ നമ്മൾ ധരിക്കുന്നു അത് വെള്ളിയാണ്, അല്ലെങ്കിൽ അതൊരു ഗ്ലാസ് കഷ്ണമാണ്, അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെയോ എന്തെങ്കിലും കഷ്ണമാണെന്ന് നമ്മൾ ധരിക്കുന്നു. ഇതെല്ലാം വളരെ വേഗതയിൽ സംഭവിക്കുന്നതാണ്. അത് സത്യമാണോ മിഥ്യയാണോ എന്നൊന്നും ഇപ്പൊ ചിന്തിക്കുന്നതിനുകൂടി സമയം കിട്ടുന്നില്ല. പക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഒരു ബോധം ഉണ്ടാകുന്നു, ഇതാ ഒരു ഗ്ലാസ് കഷ്ണം എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ബോധം വരുന്നു. വളരെ സൂക്ഷ്മമായ ഒരു നിമിഷത്തിലാണ് ഈ കാര്യം സംഭവിക്കുന്നത്. നമ്മൾ പറയുന്നു ഭ്രമം എന്ന് പറയുന്നു. അവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളവിടെ ആദ്യം കാണുന്ന എന്താണ്? നമ്മുടെ മുമ്പിൽ ഒരു വസ്തുവിനെ നമ്മൾ കാണുന്നു. അതിനാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ച് പറയുന്നത് മറ്റൊരാളുടെ അടുത്തതാ അവിടെ ഒരു വെള്ളി തിളങ്ങുന്നു എന്ന് പറയുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വസ്തു, ആ വസ്തുവിനെ നമ്മൾ വിരൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് എന്നാണ്, ഇത് എന്നതിനെ പറയും. അതിനെ സംബോധന ചെയ്യുന്ന ഇതെന്നാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ആ വസ്തുവിന്. അപ്പൊ നമ്മൾ മുമ്പിൽ ഏതോ ഒരു വസ്തുവിനെ ഇത് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ, അതായത് നമ്മുടെ അന്തക്കരണത്തിൽ ഇത് എന്നൊരു വസ്തുവിന്റെ ബോധം ഉണ്ടാകുന്നു. അപ്പൊ നമ്മുടെ പുറമേ നമ്മൾ വിരൽ കൊണ്ട് ചൂണ്ടിക്കാണിക്കുന്ന ആ ഇത് എന്ന് പറയുന്ന ആ വസ്തു അതിനനുയോജ്യമായ ഒരു ബോധത്തെ നമ്മുടെ അന്തക്കരണത്തിൽ ഉണ്ടാക്കുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ മനസ്സ് നമ്മുടെ നേത്രങ്ങളിലൂടെ പുറമേക്ക് വ്യാപരിച്ച് പുറമേ നമ്മൾ ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച ആ വസ്തുവുമായി ബന്ധപ്പെട്ട് ആ വസ്തുവിനെ കുറിച്ച് നമ്മുടെ കണ്ണിന്റെ സഹായത്തോടെ, പ്രകാശത്തിന്റെ സഹായത്തോടെ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഇത് എന്ന് പറയുന്ന ഒരു അറിവിനെ സ്ഫുരിപ്പിക്കുന്നു. പുറമേക്ക് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നെങ്കിലും അറിവ് സംഭവിക്കുന്ന പുറമേയല്ല, നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ അന്തക്കരണത്തിൽ ഇത് എന്നുള്ളൊരു ബോധമുണ്ടായി. ബോധവും വിഷയവും അതെപ്പോഴും ചേർന്നിരിക്കുന്നു. ഇതിനെയാണ് ഇവിടെ നേരത്തെ വിഷയീ വിഷയവും എന്ന് പറഞ്ഞത്. പുസ്തകം എന്നൊരു അറിവുണ്ടാകുമ്പോൾ ആ അറിവ് ഉൾക്കൊള്ളുന്ന ഒരു വിഷയം എന്റെ മുമ്പിലുണ്ട്, ആ വിഷയത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു അറിവ് എന്റെ ഉള്ളിലുമുണ്ട്. ഇത് രണ്ടും എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കുന്നു, വിഷയവും അറിവും. വിഷയം എന്ന് പറയുന്നത് നമ്മൾ ഏതിനെയാണോ അറിയുന്നത് അതിനെ വിഷയം എന്ന് പറയുന്നു. പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടാകുമ്പോൾ പുസ്തകം വിഷയം, ആ പുസ്തകത്തെ സംബന്ധിച്ച് എന്റെ ഉള്ളിലുണ്ടാകുന്ന ബോധം അല്ലെങ്കിൽ അറിവ് വിഷയി. നമ്മൾ കടൽ തീരത്ത് ഇത് എന്നൊരു വസ്തുവിനെ അറിഞ്ഞപ്പോൾ ആ ബാഹ്യമായി കണ്ട ആ ഇത് നമ്മുടെ വിഷയവും അതിനെ സ്ഫുരിപ്പിച്ച ബോധം നമ്മുടെ ഉള്ളിൽ വന്നത് അത് അറിവും, ആ വിഷയത്തെ സംബന്ധിച്ച അറിവ് അല്ലെങ്കിൽ അത് വിഷയവുമാണ്. അവിടെ നമ്മുടെ ആ ബോധമണ്ഡലത്തിൽ ഇത് എന്നൊരു ബോധം ഉണ്ടായ സമയം പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ പ്രസുപ്തമായിരുന്ന വാസനകൾ, ഉറങ്ങിക്കിടന്നിരുന്ന വാസനകൾ ജാഗ്രതയായിട്ട് നമ്മൾ മുമ്പ് എവിടെയോ കണ്ട ഗ്ലാസ് അല്ലെങ്കിൽ വെള്ളി അല്ലെങ്കിൽ അതുപോലെയുള്ള ഇതിന് സമാനമായ ഒരു വസ്തുവിന്റെ സ്മരണ നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വരുന്നു. അത് വെള്ളിയെക്കുറിച്ചുള്ള സ്മൃതിയാകാം, ഓർമ്മ. അപ്പോൾ അവിടെ രണ്ട് വസ്തുക്കൾ വന്നു ചേർന്നു. ഒന്ന് ഇത് നമ്മുടെ ബോധമണ്ഡലത്തിൽ, അതിനോടൊപ്പം തന്നെ വെള്ളിയെക്കുറിച്ചുള്ള സ്മരണ, ആ പദാർത്ഥത്തിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ആ ബോധത്തിന്റെ വിഷയമായി ആ പദാർത്ഥവും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. വിഷയരൂപത്തിലുള്ള പദാർത്ഥം. നമ്മൾ പണ്ട് എവിടെയോ ഒരു വെള്ളിയെ കണ്ടപ്പോൾ ഇവിടെ ഇപ്പോൾ എങ്ങനെയാണോ ഈ പുസ്തകത്തെ കാണുന്നത്, അതുപോലെയുള്ള ഒരു കാര്യം അവിടെ സംഭവിച്ചു. നമ്മുടെ ബോധത്തിന് മുമ്പ് ആ വെള്ളി വിഷയമായി, അത് നമ്മൾ വിസ്മരിച്ചു. വിസ്മരിച്ചപ്പോഴും അതിന്റെ സംസ്കാരം നമ്മുടെ അന്ധകരണത്തിൽ ശേഷിച്ചിരുന്നു. ആ അറിവിന്റെയും ആ വിഷയത്തിന്റെയും സംസ്കാരം ശേഷിച്ചിരുന്നു. വീണ്ടും ഒരു നിമിത്തം, ബാഹ്യമായ ഒരു നിമിത്തം ഉണ്ടായപ്പോൾ ആ സംസ്കാരം പ്രബുദ്ധമായി, എന്നുവെച്ചാൽ ഉണർന്ന് ആ വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല, പക്ഷെ അതിന് സമാനമായ സമാന സ്വരൂപമുള്ള ഒരു വിഷയത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. എന്താണ് രജത സ്മൃതി, ആ രജതത്തെ കുറിച്ചുള്ള സ്മരണ. ആ രജതം ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് അതുപോലെ ഒരു രജതം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതിന് നമുക്ക് അതെങ്ങനെ വരുന്നു, എങ്ങനെയുള്ള രജതമാണ്, അതിന് നമുക്കൊരു അനിർവചനീയ രജതം എന്ന് പറയാം. വാസ്തവത്തിലുള്ള രജതമല്ല, രജതം എന്ന് വെച്ചാൽ വെള്ളി, അതല്ല. മറ്റേതോ ഒരു വെള്ളി നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു, അതിനെക്കുറിച്ചുള്ള ഒരു ബോധവും നമ്മുടെ ഉള്ളിൽ വന്നു. അപ്പൊ ഇവിടെ രണ്ട് വസ്തുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. എന്തൊക്കെയാണ്? ഇത് രജതം. ഇതെവിടെ വന്നു? നമ്മുടെ ഉള്ളിൽ വന്നു. ഇത് എന്നുള്ള വസ്തു ബാഹ്യമായി ഒന്നിനെയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും അത് നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുകയാണ് ആ വസ്തു. അപ്പൊ നമ്മുടെ അന്ധകരണത്തിലേക്ക് രണ്ട് വസ്തുക്കൾ കടന്നു വന്നു, ഇത് രജതം, ആ രജതത്തെ കുറിച്ചുള്ള അറിവ്, ഇതിനെ കുറിച്ചുള്ള അറിവ്, ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായിരിക്കുന്ന, അതായത് സത്യവും മിഥ്യയുമായിരിക്കുന്ന രണ്ട് വസ്തുക്കൾ നമ്മുടെ അന്ധകരണത്തിൽ സമാവേശിക്കുന്നതിനെയാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ മിഥുനീകരണം. അതാണ് ബ്രഹ്മത്തിൽ ആദ്യം സംഭവിക്കുന്നത്. ഇവിടെ ഇത് എന്ന് പറയുന്നത് സത്യമാണ്, വ്യാവഹാരികമായ ഒരു സത്യം, അതായത് ഭാഗികമായ ഒരു സത്യം, തൽക്കാലം അതൊരു സത്യമാണല്ലോ. പക്ഷേ വെള്ളിയാണെങ്കിലോ അത് പൂർണ്ണമായും മിഥ്യ. അങ്ങനെ ഒരു വെള്ളിയെ ഇവിടെ ഇല്ല. ഇവിടെയുള്ള ചിപ്പിയാണ്, ചിപ്പി മാറിപ്പോയി. ചിപ്പി എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് വെള്ളി. നമ്മുടെ മുമ്പിൽ കാണുന്ന ആ ഇതും വെള്ളിയും, ഇത് രണ്ടും നമ്മുടെ അന്ധകരണത്തിലേക്ക് കടന്നു വന്നു. ഒരു സ്ഥാനത്ത് സത്യമായും മിഥ്യയുമായുമുള്ള രണ്ട് പദാർത്ഥങ്ങൾ ഒരുമിക്കുന്നു, കൂടിച്ചേരുന്നു. ഇതിനെയാണ് മിഥുനീകരണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഭ്രമം ഉണ്ടാകുന്നതിന് ആദ്യം സംഭവിക്കുന്നത് ഈ മിഥുനീകരണമാണ്. അപ്പോൾ ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കും. ഇതുപോലെ ആത്മ അനാത്മാക്കളുടെ മിഥുനീകരണവും നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സുഷുപ്തിയിൽ നിന്നും ജാഗ്രതയിലേക്ക് വരുന്ന ആ അവസരം ചിന്തിച്ചാൽ അപ്പോൾ മനസ്സിലാകും. അവിടെ എന്ത് ചെയ്യുന്നു? മിഥുനീകരണം സംഭവിക്കുന്നു. സത്യവും അസത്യവും തമ്മിലുള്ള മിഥുനീകരണം. അവിടെ സത്യമായിരിക്കുന്നത് ബോധം. നമ്മുടെ ഉള്ളിലേക്ക് ഉണർന്നു വരുമ്പോൾ ആദ്യം സ്ഫുരിക്കുന്ന ബോധമാണ് സത്യം. ആ സത്യത്തിൽ വരുന്ന അസത്യത്തിന്റെ സ്ഫുരണമാണ് അതിൽ വരുന്ന ഞാൻ എന്നുള്ള ആ ബോധത്തിന്റെ സ്വരൂപം. ഞാൻ ബോധം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് സ്വരൂപമുള്ള ഒന്നല്ല. അതിൽ ഓരോ സ്വരൂപങ്ങൾ മാറി മാറി വരുന്നു. അതിൽ ഞാൻ എന്ന് വരുന്ന ആ സ്ഫുരണം, ഞാൻ എന്ന് പറയുന്ന ആകാരം, വേദാന്തത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അതാണ് അസത്യത്തിന്റെ മിഥുനീകരണം അവിടെ സംഭവിക്കുന്നു. അതായത് ബോധവും അസത്യവും തമ്മിൽ മിഥുനീഭവിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന അനുഭവം. അതിന് ഇപ്പോൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. നിമിഷം പ്രതി ഓരോ അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ ആ അനുഭവം ഓരോ ആകാരത്തിലായിരിക്കും. ഇപ്പം നമുക്ക് പുസ്തകം ഒരു അറിവാണ്. അപ്പം അവിടെ അറിവും പുസ്തകവും എന്ന് പറയുന്നത് അതിൻ്റെ ആകാരമാണ്, അതിൻ്റെ രൂപമാണ്. നമ്മുടെ ബോധത്തിൽ സ്ഫുരിക്കുന്ന ഒരു രൂപമാണ്, അറിവിൻ്റെ ഒരു രൂപമാണ് പുസ്തകം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് പറയുന്ന ഒരു രൂപം ബോധത്തോട് ചേർന്ന് നിൽക്കുന്നു. അവിടെ സത്യവും അനർത്ഥവും തമ്മിൽ മിഥുനീകരണം സംഭവിക്കുന്നു എന്നാണ്. ഈ മിഥുനീകരണം സംഭവിക്കുന്നത് അതിസൂക്ഷ്മമായിട്ടാണ്. മിഥുനീകരണം ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് വ്യക്തമാക്കി ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ ആ മിഥുനീകരണം നമുക്ക് നമ്മുടെ ബോധതലത്തിലേക്ക് വ്യക്തമായി ഈ സമയത്ത് സ്ഫുരിക്കുന്നില്ല. ഇത് രണ്ടും അവിടെ വരുന്നു. വന്നു കഴിഞ്ഞ് ഇവിടെ അധ്യാസത്തിന്റെ സൂക്ഷ്മരൂപമാണ് പറയുന്നത്. അധ്യാസം ഇവിടെ പ്രകടമാകുന്നില്ല. ഇങ്ങനെ രണ്ടും വന്നതിന് ശേഷം പിന്നീട് അധ്യാസം നമ്മുടെ ബോധതലത്തിൽ വരികയാണ്. അധ്യാസം ബോധതലത്തിൽ വരുന്നതിന് മുമ്പാണ് ഈ മിഥുനീകരണം സംഭവിക്കുന്നത്. അന്ധകരണത്തിലേക്ക് ഈ രണ്ട് ഭിന്ന വസ്തുക്കൾ കടന്നു വരുന്നത്, രജത സ്മൃതിയും ഇദം ബോധവും. ഇദം, ഇത് എന്ന് പറയുന്നതിന് സംസ്കൃതത്തിൽ ഇദം എന്ന് പറയുന്നു. ഇതം ഇത് എന്ന് മലയാളത്തിൽ പറയും. അതിനെ കുറിച്ചുള്ള ബോധവും വരുന്നു. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, സത്യാനൃതയും മിഥുനീകൃത്യ. ഇവിടെ ഇത് എന്ന് പറയുന്നത് വ്യാവഹാരികമായൊരു സത്യം എന്ന് വെച്ചാൽ ഒരു താത്കാലികമായിട്ടുള്ള ഒരു സത്യം, ഇത് പരമാർത്ഥമല്ല. അതിനെ അപേക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ കാണുന്ന ആ രജതം, അത് മിഥ്യ. ഈ സത്യവും അനർത്ഥവും ഇത് രണ്ടും മിഥുനീകൃത്യ. ഇവിടെ അനർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതെന്നുള്ള അർത്ഥമല്ല, അനർവചനീയം എന്നുള്ള അർത്ഥമാണ്. മിഥ്യ എന്നിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ അർത്ഥമല്ല. സത്യവും അനർത്ഥവും മിഥുനീകൃത്യ, മിഥുനീകരിച്ചിട്ട് എന്നർത്ഥം. ഇത് മിഥുനീകൃത്യ, മിഥുനീകരിച്ചിട്ട് ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ്. രണ്ട് പ്രവൃത്തികൾ സംഭവിക്കുമ്പോൾ ആദ്യത്തെ പ്രവൃത്തിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ത്വാപ്രത്യം ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞത് കൃത്യ, ഇത് ത്വാപ്രത്യാന്തമാണ്. അതിന് ഇതിനെ ലബന്ധം എന്ന് പറയും സംസ്കൃതത്തിൽ. അതായത് ആ ത്വാക്ക് ലപ്പ് ആദേശം വരുന്നതാണ്. പറയുന്നു ഭുക്ത്വാ വർജതി, ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു. ഭുക്ത്വാ വർജതി, പീത്വാ വർജതി, നമസ്കൃത്യ ഗച്ഛതി, നമസ്കരിച്ചിട്ട് പോകുന്നു. ഇവിടെയെല്ലാം എന്ത് ചെയ്യുന്നു, രണ്ട് ക്രിയകളെ കാണിക്കുകയാണ്. ഒരു പ്രവൃത്തി നടന്നിട്ട് അടുത്ത പ്രവൃത്തി നടക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യത്തെ പ്രവൃത്തിയെ കുറിക്കുന്ന ആ ശബ്ദത്തിൽ ഇതുപോലെ ത്വാ ലപ്പ് തുടങ്ങിയ പ്രത്യേകങ്ങൾ ഉപയോഗിക്കും. ഇവിടെ മിഥുനീകരണം നടന്നിട്ട് എന്നർത്ഥം വരുന്ന അതുകൊണ്ടാണ്. ഇനി മറ്റെന്തോ സംഭവിക്കാൻ പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ കാരണത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിഥുനീകരണം കാരണമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ മിഥുനീകൃത്യ എന്ന ലബന്ധം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ത്വാന്തം ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടുമൊന്നു തന്നെ, അതിലെ വ്യാകരണ നിയമങ്ങളനുസരിച്ച് മാറുന്നു എന്നേ ഉള്ളൂ. അപ്പൊ മിഥുനീകരണം സംഭവിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു? ഇതരേതര അവിവേകേന. അടുത്ത് സംഭവിക്കുന്നത് ഇതരേതര അവിവേകമാണ്. ആ വിവേകം, വിവേകമില്ലായ്മ, തിരിച്ചറിവില്ലായ്മ, ഇതരേതര അവിവേകം, പരസ്പരമായ വിവേകമില്ലാതെ വരുന്നു, പരസ്പര വിവേകമില്ലാതെ വരുന്നു. അതെവിടെ സംഭവിക്കുന്നു? അത് നമ്മുടെ അന്ധകരണത്തിൽ തന്നെ സംഭവിക്കുന്നു. അതായത് ഇതും രജതവും നമ്മുടെ അന്ധകരണത്തിലേക്ക്, നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടും, അതായത് ഒന്ന് സത്യവും ഒന്ന് അസത്യവുമാണ്, ഇത് രണ്ടും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ഇതാണ് ഇതരേതര അവിവേകം എന്ന് പറഞ്ഞത്. എങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല? ഇത് വേറെയാണ്, അതായത് ഇത് എന്ന് പറയുന്നത് ഈ മുമ്പിൽ കിടക്കുന്ന ചിപ്പിയാണ്, രജതം മുമ്പ് എവിടെയോ കടയിൽ നമ്മൾ കണ്ടതാണ് എന്ന് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. മുമ്പ് എവിടെയോ കണ്ടതാണ് ഇപ്പം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന, ഈ മുമ്പിൽ കാണുന്നതല്ല, പണ്ടെങ്ങോ കണ്ടതാണ്. ഇത് രണ്ടും പരസ്പര വിരുദ്ധ പദാർത്ഥങ്ങളാണ്. ഒന്ന് സത്യമാണ്, മറ്റൊന്ന് വെറും കൽപ്പനയാണ്. ഇങ്ങനെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് ഇതരേതര അവിവേകേന എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതരേതര വിവേകം ഉണ്ടാകുന്നില്ല. ഇത് വേറെ, രജതം വേറെ, ഇത് വേറെ, വെള്ളി വേറെ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? മിഥുനീകരണം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. രണ്ടും അങ്ങ് കൂടിച്ചേർന്നു, രണ്ടും ഒരു സ്ഥലത്ത് വന്നു, ഒരേ ബോധമണ്ഡലത്തിലേക്ക് കടന്നു വന്നു. കടന്നു വന്നപ്പോൾ രണ്ടിനെയും നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. അതാണ് മിഥുനീകരണം കൊണ്ട് അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അപ്പൊ അവിവേകത്തിനൊരു ഹേതുവാണ് മിഥുനീകരണം. മിഥുനീകരണം സംഭവിച്ചത് കൊണ്ടാണ് അടുത്ത അവിവേകം സംഭവിക്കുന്നത്. വേർതിരിച്ചറിയാൻ വിവേകം ഉണ്ടാകുന്നില്ല. രജതം വേറെ, ഇത് വേറെ എന്ന് വിവേകം ഉണ്ടാകുന്നില്ല. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതരേതര അവിവേകേന. എന്തിന്റെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു? അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത വിവിക്തയോഹോ, അത്യന്ത ഭിന്നയോഹോ, അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മധർമ്മിണോഹോ, ധർമ്മധർമ്മികളുടെ ഇതരേതര അവിവേകം ഉണ്ടാകുന്നു എന്നാണ്. അത്യന്ത ഭിന്നം എന്ന് വെച്ചാൽ തികച്ചും ഭിന്നങ്ങളാണ് ധർമ്മങ്ങളും ധർമ്മികളും. ഇവിടെ ധർമ്മി എന്ന് പറയുന്നത് ഇത് രജതം. അതിന്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് അതിനോട് ചേർത്ത് നമ്മൾ എന്തെല്ലാം പറയുന്നുണ്ടോ ഇത്, അതിന്റെ ധർമ്മമായി വരുന്നു ഇതന്ത, ഇതെന്നുള്ള ആ ഭാവം, അത് അതിന്റെ ഒരു ധർമ്മമാണ്. അതായത് ഇവിടെ അഹം, ഇത് രണ്ട് വസ്തുക്കളാണ്. അഹം അതിന്റെ ഭാവം, അതിന് അഹന്ത എന്ന് പറയുന്നു. അഹം എന്നുള്ളതിന്റെ ഭാവമാണ്, അതിന്റെ ഒരു അവസ്ഥയാണ് അഹന്ത എന്ന് പറയുന്നത്. ഇത് അതിന്റെ ഒരു അവസ്ഥയാണ് ഇതന്ത. അതുപോലെ ഇവിടെ ഈ ഇത് എന്ന് പറയുന്ന ധർമ്മി, ഇതന്ത എന്ന് പറയുന്ന അതിന്റെ ധർമ്മം, അതായത് അതിന്റെ ധർമ്മമായി വരുന്ന എന്തൊക്കെയാണ്? ഇത് എന്ന് പറയുന്ന വസ്തു നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന പുറമെയാണ്. അപ്പൊ അതിന്റെ സവിശേഷത ഇതന്ത എന്ന് പറയുന്ന എന്താണ്? ബാഹ്യമാണ്. അതിന്റെ സ്ഥിതി ബാഹ്യമാണ്, ഉള്ളിലല്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഉള്ളിലായി ധരിക്കുന്നു. രജതം അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു. ഉള്ളിലിരിക്കുന്ന രജതത്തോടുകൂടി അത് ചേർന്ന് വരുന്നു. അപ്പൊ ആ ബാഹ്യം എന്ന് പറയുന്നത് തന്നെ അവിടെ കുറച്ച് സമയത്തേക്ക് നമുക്ക് വിട്ടുപോകുന്നു. കാരണം ഉള്ളിലിരിക്കുന്ന രജതത്തോട് അത് ചേർന്നുവെങ്കിൽ അത് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരണം. അപ്പൊ ഇതിന്റെ ധർമ്മങ്ങളെല്ലാം അവിടെ വിട്ടുപോകുന്നു. ബാഹ്യം എന്ന് പറയുന്ന എല്ലാം വിസ്മരിക്കുന്നു. പുറമേ തന്നെ ആ ഇതിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് രജതത്തോട് അതിനെ ചേർക്കാൻ ഒക്കത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഉള്ളിലിരിക്കുന്ന രജതം എന്തായാലും പുറമേയില്ല, ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് പുറമേയുള്ള ഇതിനെ കൂട്ടിച്ചേർക്കുന്നു. അപ്പൊ അതിന്റേതായ ആ ഇതന്ത നഷ്ടപ്പെടുന്നു. ആ ധർമ്മം ഇത് എന്നുള്ളതും ആ അതിന്റെ ധർമ്മം എന്ന് പറയുന്ന ആ ബാഹ്യം പുറമേ ഇരിക്കുന്നു എന്നുള്ള അവസ്ഥയും എല്ലാം എന്ത് ചെയ്യുന്നു, ഉള്ളിലിരിക്കുന്ന ആ രജതത്തോട് ചേരുന്നു. ഇത് രണ്ടും വേറെ വേറെയാണ്. രജതം ഉള്ളിലാണ്, ഇത് പുറമെയാണ് എന്നുള്ള ആ ഭേദം നഷ്ടപ്പെടുന്നു. ആ ബോധം നമുക്ക് നഷ്ടപ്പെടുന്നു, അവിവേകം സംഭവിക്കുന്നു. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഇതരേതര അവിവേകം അത്യന്ത വിവിക്തയോഹോ ധർമ്മധർമ്മിണോഹോ. അത്യന്ത ഭിന്നങ്ങളായിരിക്കുന്ന ധർമ്മികൾ ഇതും രഹിതവും, ധർമ്മികളുടെയും അതുപോലെ അത്യന്ത ഭിന്നമാണ് അതിന്റെ ധർമ്മങ്ങളും. ഉള്ളിൽ ഇരിക്കുന്ന ആ രജതത്തിന്റെ വെള്ളിയുടെ സ്വഭാവമാണ് ആ തിളക്കം എന്താ, അത് നമ്മൾ പുറമേ ആരോപിക്കുന്നു. അല്ല ഇതിൻ്റെതാണ്, പുറമേ കാണുന്ന ആ വസ്തുവിൽ നമ്മൾ ബാഹ്യമായി കാണുന്ന തിളക്കങ്ങൾ അതെല്ലാം വെള്ളിയുടേതാണെന്ന് ആരോപിക്കുന്നു. ഇതാണ് ധർമ്മങ്ങളെ പരസ്പരം കൂട്ടിച്ചേർക്കുന്നു. രണ്ട് ധർമ്മികളെയും നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് ഇത് രജതം എന്ന് നമ്മുടെ ഉള്ളിൽ, അവിടെ രജതം പുറമേയില്ല, നമ്മുടെ ഉള്ളിലാണത് നമ്മൾ കാണുന്ന വെള്ളിയും.